السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أما بعد، نبي صلى الله عليه وسلم മക്കയിൽ അവിടുത്തെ നബുവത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നടത്തിയ രഹസ്യ പ്രബോധനത്തെക്കുറിച്ചും പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തോട് പരസ്യമായി പ്രബോധനം ആരംഭിക്കാൻ കൽപ്പിച്ചതും അവിടുന്ന് അതുമായി മുന്നിട്ടിറങ്ങിയതുമായ സംഭവങ്ങളാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദഅവത്തുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ ഖുറൈശികൾ ഇസ്ലാമിൽ നിന്ന്, ഇസ്ലാമിൻ്റെ പ്രബോധനത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനു വേണ്ടി ധാരാളം വഴികൾ കണ്ടെത്തി. അതിൽ പ്രധാനപ്പെട്ട വഴിയായിരുന്നു ഇസ്ലാമിനെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചും വിശുദ്ധ ഖുർആനിനെക്കുറിച്ചുമെല്ലാം ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നത്. ഖുർആൻ അല്ലാഹുവിൽ നിന്നാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവർ പറഞ്ഞു, ഇന്നമാ യുഅല്ലിമുഹു ബശർ, മുഹമ്മദിനെ ഇത് പഠിപ്പിച്ചു നൽകുന്നത് ഒരു മനുഷ്യനാണ്. ചിലർ പറഞ്ഞു, നസ്രാനികളിൽപ്പെട്ട ഒരു യുവാവാണ്. ചിലയാളുകൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞു, വഖാലു അസാതീറുൽ അവ്വലീന ഇക്തതബഹ ഫഹിയ തുംല അലൈഹി ബുക്രത വ അസീല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഈ ഖുർആൻ, അതിനെക്കുറിച്ച് അവർ പറഞ്ഞു, ഇത് പഴമക്കാരുടെ പുരാണങ്ങളാണ്, അവരെഴുതി വച്ച കഥകളാണ്. അത് മുഹമ്മദിന് ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും കേൾപ്പിക്കപ്പെടുകയാണ്, അവരാരോപിച്ച ആരോപണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരിക്കലും യോജിക്കാത്ത അനേകം വിശേഷണങ്ങൾ അവർ കൽപ്പിച്ചു നൽകി. അവർ പറഞ്ഞു, മുഹമ്മദ് സാഹിറാണ്, മുഹമ്മദ് മാരണക്കാരനാണ്. വേറെ ചിലർ പറഞ്ഞു, മുഹമ്മദ് ഖദ്ദാബാണ്, കൊടും കള്ളനാണ്. വേറെ ചിലർ പറഞ്ഞു, മുഹമ്മദ് ഷാഇറാണ്, കവിയാണ്. വേറെ ചിലർ പറഞ്ഞു, മുഹമ്മദ് മസ്ഹൂറാണ്, അവനെ ആരോ സിഹർ ചെയ്ത് മാരണത്തിൽ പെടുത്തിയിരിക്കുന്നതാണ്. വേറെ ചിലർ പറഞ്ഞു, മുഹമ്മദ് മജ്നൂനാണ്, ഭ്രാന്തനാണ്. സുബ്ഹാനല്ലാഹ്, ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ പകർന്നു നൽകി. അല്ലാഹു തആല പറഞ്ഞതുപോലെ അവരിൽ ചിലർ പറഞ്ഞു, മാലി ഹാദർ റസൂൽ, മാലി ഹാദർ റസൂൽ യാകുലു ത്വആമ വയംഷി ഫിൽ അസ്വാഖ്. അവരിൽ ചിലർ പറഞ്ഞു, ഈ റസൂൽ, ഇതെന്തൊരു റസൂലാണ്, യാകുലു ത്വആമ, ഭക്ഷണം കഴിക്കുന്നു, വയംഷി ഫിൽ അസ്വാഖ്, അങ്ങാടികളിൽ കൂടെ നടക്കുന്നു, ഇതാണോ റസൂൽ, അള്ളാഹുവിന്റെ റസൂലാണോ ഇയാൾ. അവർ പല രൂപത്തിൽ സംശയങ്ങൾ ഉണ്ടാക്കി. ഇത് ഇസ്ലാമിന്റെ ശത്രുക്കളുടെ രീതികളിൽപ്പെട്ടതാണ്. നമ്മളിത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ്. ഇസ്ലാമിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാക്കി അതിലിങ്ങനെ മുന്നേറുക എന്നതല്ല ഇസ്ലാമിന്റെ ശത്രുക്കളുടെ രീതി, മറിച്ച് ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ധാരാളം ആശയക്കുഴപ്പങ്ങൾ കേൾക്കുമ്പോൾ കേൾക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടുകയില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ ആക്ഷേപിക്കുക, അവിടെ നിന്ന് ഇങ്ങനെ ആക്ഷേപിക്കുക, ധാരാളം ആക്ഷേപങ്ങൾ അഴിച്ചുവിടുക. ഞാൻ ആക്ഷേപം പറയാൻ പ്രത്യേകിച്ച് അറിവിന്റെ ആവശ്യമില്ല, അതാർക്കും പറയാം. ഇത് മുശ്രിക്കുകൾ കൊണ്ടുവന്ന വഴികളിൽ ഒന്നാണ്. അതായത്, ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യമാകുന്ന ഒരു മാനസിക നില ആളുകളിൽ നിന്ന് ഇല്ലാതെയാക്കുക. ആവർത്തിച്ച് ഇസ്ലാമിനെ കുറിച്ച് ആരോപണങ്ങൾ പറയുക. ഇത് മക്കയിലെ മുശ്രിക്കുകൾ കൊണ്ടുവന്ന രീതികളിൽ ഒന്നാണ്. മറ്റൊന്ന്, അവർ ചെയ്ത മറ്റൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സഹാബികൾക്കും മറ്റുള്ളവർക്കും അത് കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിന്റെ റസൂൽ എഴുന്നേറ്റു പോയാൽ അവിടെ ഇരുന്ന് ഖുർആനിനെ പരിഹസിക്കും. അതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് അന്നദ്ർ ഇബ്നുൽ ഹാരിസ് എന്ന വ്യക്തിയാണ്. ഇസ്ലാമിന്റെ ഏറ്റവും കടുത്ത ശത്രുക്കളിൽ ഒരാളാണ് അന്നദ്ർ ഇബ്നു അൽ ഹാരിസ്. അയാൾ കാഫറായാണ് മരണപ്പെട്ടത് ബദർ യുദ്ധത്തിൽ. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം അയാളെ കൊന്നതാണ്. അയാൾ എന്താണ് ചെയ്തിരുന്നത്? അയാൾ റോമയിലേക്കും പേർഷ്യയിലേക്കും യാത്ര നടത്തി. എന്നിട്ട് അവിടെയുള്ള രാജാക്കന്മാരുടെ കഥകൾ കേട്ടു, അവരുടെ പുരാണങ്ങൾ കേട്ടറിഞ്ഞു. എന്നിട്ട് അയാൾ മക്കയിലേക്ക് തിരിച്ചു വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്ത് ജനങ്ങൾക്ക് അത് കേൾപ്പിച്ചു കൊടുത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ ഇയാൾ അവിടെ വന്നിരിക്കും. എന്നിട്ട് അയാള് അവരുടെ പഴയ യുദ്ധ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കും, ആളുകളെ രസിപ്പിക്കുന്ന കഥകൾ പറയും. എന്നിട്ട് അയാൾ ചോദിക്കും, ഇപ്പോൾ നിങ്ങൾ എന്റെ കഥയും മുഹമ്മദിന്റെ കഥയും കേട്ടു, ആരുടെ കഥയാണ് കേൾക്കാൻ കൂടുതൽ രസമുള്ളത്, ആരുടെ കഥയാണ് കൂടുതൽ കേൾക്കാൻ, ആർക്കാണ് നന്നായി കഥ പറയാൻ കഴിയുന്നത്? മുഹമ്മദ് ഒരു കഥ പറയുന്നവനാണ്, എനിക്ക് അതിനേക്കാൾ നല്ല കഥ പറയാൻ പറ്റും. അവന്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിൽ ധാരാളം ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ അസാതീറുൽ അവ്വലീൻ എന്ന് വിശുദ്ധ ഖുർആനിനെ ആക്ഷേപിച്ചുകൊണ്ട് മുശ്രിക്കുകൾ പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടിയായി വന്ന ആയത്തുകളെല്ലാം നദർ ഇബ്നുൽ ഹാരിസിന്റെ കാര്യത്തിലാണ്. പുരാണ കഥകളാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആനിൽ മുശ്രിക്കുകൾ പറഞ്ഞതിനെ കുറിച്ച് എടുത്തു പറഞ്ഞ എല്ലാ സന്ദർഭങ്ങളും ഇയാളെ കുറിച്ചാണ്. കാരണം ഇയാൾ അതിനുമാത്രം പ്രയാസമുണ്ടാക്കി. ഇതും ഇന്നത്തെ കാലഘട്ടത്തിലും മുശ്രിക്കുകൾ പയറ്റുന്ന രീതികളിൽ ഒന്നാണ്. ഇസ്ലാമിൽ നിന്ന് ആളുകളെ തെറ്റിക്കാൻ അവർ ചെയ്തു വരുന്ന വഴികളിലൊന്ന് വിനോദത്തിന്റെ വാതിലുകൾ മലർക്ക് തുറന്നു കൊടുക്കുക എന്നതാണ്. ഒരു വിനോദം കഴിഞ്ഞാൽ അടുത്തത് അല്ലെ, ആളുകൾ കണ്ടിട്ടില്ലേ, ഒരു സിനിമ കഴിഞ്ഞാൽ അടുത്ത സിനിമ, ഒരു പാട്ട് കഴിഞ്ഞാൽ അടുത്ത പാട്ട്, ജനങ്ങളെ വിനോദങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നായി തളച്ചിടുക. അത് അവരുടെ മനസ്സുകളെ മയക്കത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ഇസ്ലാമിനെ കുറിച്ച് ചിന്തിക്കുകയില്ല. ഇത് മുശ്രിക്കുകൾ പഴങ്കാലഘട്ടങ്ങളിൽ ചെയ്തു വന്ന രീതികളിൽ ഒന്നാണ്. ഇസ്ലാമിൽ നിന്ന് ഗൗരവമുള്ള കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിന് വേണ്ടി ആളുകൾ ചെയ്തു വന്ന വഴികളിൽപ്പെട്ടതാണിത്. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ സ്വീകരിച്ച മറ്റൊരു വഴിയാണ് റസൂലുള്ളയെയും സ്വഹാബികളെയും കണക്കറ്റു പരിഹസിക്കുക എന്നത്. പരിഹസിക്കുകയും ആളുകൾക്ക് മുന്നിൽ വഷളാക്കുകയും ചെയ്യുക എന്നത് മക്കയിലെ മുശ്രിക്കുകൾ വ്യാപകമായി ഇസ്ലാമിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്നതിനു വേണ്ടി കൊണ്ടുവന്ന വഴിയാണ്. റസൂലുള്ള നടന്നു പോകുമ്പോൾ അവർ പറയും, അഹാദല്ലദീ അഹാ വഖാലു യാ അയ്യുഹല്ലദീ നുസ്സില അലൈഹി ദിക്റു ഇന്നക ലമജ്നൂൻ. ഓ, ഖുർആൻ അവതരിക്കപ്പെട്ടു എന്ന് പറയുന്ന മുഹമ്മദ്, ഇന്നക ലമജ്നൂൻ, നീ ഒരു ഭ്രാന്തനാണ്. സുബ്ഹാനല്ലാഹ്, ഒരു മനുഷ്യന്റെ മുന്നിൽ വന്നിട്ട് നല്ല ബുദ്ധിയുള്ള അല്ല, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിയുള്ള റസൂലുള്ളയുടെ അടുക്കൽ വന്നിട്ട് ഒരു പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, നീ ഭ്രാന്തനാണ്. ഒരാളുടെ അവസ്ഥ എന്തായിരിക്കും, മാനസികാവസ്ഥ എന്തായിരിക്കും? നമ്മളൊരു കാര്യം ഒരു ഹക്കിലേക്ക് ക്ഷണിക്കുന്നു, ഏറ്റവും നല്ല കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നു, നിനക്ക് ഭ്രാന്താണ് എന്ന് ആളുകളെല്ലാവരും ചുറ്റുകൂടി പറഞ്ഞാൽ. അതുപോലെ തന്നെ റസൂലുള്ള നടന്നു പോകുമ്പോൾ അവരിങ്ങനെ കുത്തി പറയും, അഹമ്മദ് നബിയാണ് അത്രയാണ് പോകുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പരിഹസിച്ചു കൊണ്ടിരിക്കും. സഹാബികളെ ഇതുപോലെ തന്നെ അവർ കളിയാക്കി. ഇതെല്ലാം മക്കയിലെ മുശ്രിക്കുകൾ പയറ്റിയിരുന്ന മാർഗങ്ങളിൽ പെട്ടതാണ്. ചിലപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന സഹാബികളിൽ ഒരു വിഭാഗം ആളുകൾ ദരിദ്രരായിരുന്നു, സമൂഹത്തിൽ വളരെ ശക്തിയില്ലാത്ത ആളുകൾ. എല്ലാ സഹാബികളും ദരിദ്രരായിരുന്നില്ല. സഹാബികളിൽപ്പെട്ട മഹാന്മാരായ മക്കയിലെ മുശ്രിക്കുകൾക്കിടയിൽ ആദരിക്കപ്പെടുന്ന നേതാക്കന്മാർ സഹാബികളായിട്ടുണ്ട് ആദ്യ കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ കുറച്ച് ആളുകൾ അവർ പാവപ്പെട്ടവരായിരുന്നു, അടിമകളായിരുന്നു, പ്രയാസമനുഭവിക്കുന്ന ആളുകളായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും കൂട്ടി ഒരു സദസ്സിൽ ഇരിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുശ്രിക്കുകളിൽപ്പെട്ട ചില നേതാക്കന്മാർ വന്നു. എന്നിട്ട് റസൂലുള്ളയോട് പറഞ്ഞു, ഹാഉലാഇ അസ്ഹാബുഹു കമാ തറൗൻ, കണ്ടില്ലേ, ഇവന്റെ കൂട്ടാളികൾ ഈ കാണുന്ന ആളുകളാണ്. അഹാഉലാഇ മന്നല്ലാഹു അലൈഹിം മിൻ ബൈനിനാ ബിൽഹുദ, നമ്മളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഇവർക്കാണോ അള്ളാഹു തആല ഇവൻ ഈ പറയുന്ന സത്യം കൊടുത്തത്? ഈ സമൂഹത്തിൽ വിലയും മാന്യതയുമുള്ള ഞങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് ഞങ്ങൾക്കൊന്നും ലഭിക്കാത്തതാണോ ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്? ലൗ കാന മാ ജാഅ ബിഹി മുഹമ്മദുൻ ഖൈറൻ മാ സബഖനാ ഹൗലാഇ ഇലൈ, മുഹമ്മദ് കൊണ്ടുവന്നത് നന്മയായിരുന്നെങ്കിൽ ഞങ്ങളായിരുന്നു അത് ആദ്യം സ്വീകരിക്കേണ്ടിയിരുന്നത്. ഞങ്ങൾക്കാണ് സമ്പത്തുള്ളത്, അധികാരമുള്ളത്, പ്രശസ്തിയുള്ളത്, സ്ഥാനമുള്ളത്. അവരിലെ ദരിദ്രരെ ഇവർ കളിയാക്കിയിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോടൊപ്പം ഇരുന്നപ്പോൾ മുശ്രിക്കുകളിലെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ വന്നു പറഞ്ഞു, ഉത്രുദ് ഹൗല, മുഹമ്മദ് നിന്റെ ഒപ്പമുള്ള ഈ പാവപ്പെട്ട ആളുകൾ, ദരിദ്രരായ ആളുകൾ, ഇവരെ നീ ഒന്ന് അകറ്റ്, ഈ പറഞ്ഞ ആളുകളോടൊപ്പം ഇരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ നിന്റെ മതം പിൻപറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ അവരോട് റസൂലുള്ളയോട് വന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ അത് കുറച്ചു ദിവസം തങ്ങി നിന്നു. സഹാബികൾ പറയുകയാണ്, അന്ന് റസൂലുള്ളയോടൊപ്പം കുറേ ഫുഖറാക്കളുണ്ട്, ദരിദ്രരായ അടിമകളായ പാവപ്പെട്ട ആളുകളുണ്ട്. റസൂലുള്ളയുടെ മനസ്സിൽ ഈ ചിന്ത കുറച്ചു ദിവസം മനസ്സിലുണ്ടായി. അവിടുന്ന് അവസാനം അവിടുന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചു, ദരിദ്രരായ ആളുകൾക്കൊരു ദിവസം നിശ്ചയിക്കാം, പണമുള്ള ആളുകൾക്കൊരു ദിവസം, അങ്ങനെ രണ്ട് ദിവസം നിശ്ചയിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിച്ചു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാം മാത്രമാണ് മുസ്ലിമീങ്ങൾ പരസ്പരം ഇണങ്ങാനുള്ള കാരണമായി നിശ്ചയിച്ചത്. സമ്പത്തോ അധികാരമോ സ്ഥാനമോ ഒന്നുമാക്കിയില്ല. അല്ലാഹു തആല പറഞ്ഞു, വലാ തത്രുദിൽ ലദീന യദഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശീ യുരീദൂന വജ്ഹ, രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അവന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അവന്റെ തിരുവചനം കാണണമെന്ന ആഗ്രഹത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ, വലാ തത്രുദ്, നീ അവരെ ആട്ടിപ്പറഞ്ഞേക്കരുത്, നീ അവരെ അകറ്റരുത് മുഹമ്മദ്. അപ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ആയത്തിറക്കി. ഈ ആയത്തിറങ്ങുന്നത് ഈ സന്ദർഭത്തിലാണ്. അതുപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ അവരവസാനം കണ്ട അടവുകളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങളിലൊക്കെ യോജിക്കാം, നീ ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ അതിൽ ചിലതിനെ ആരാധിച്ചോ, ഞങ്ങൾ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെയും ആരാധിക്കാം, നമ്മൾ അവിടുന്ന് കുറച്ചെടുക്കാം, ഇവിടുന്ന് കുറച്ചെടുക്കാം. അതിനെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവരാഗ്രഹിക്കുന്നുണ്ട്, ലൗ തുദ്ഹിൻ, നീ ഒന്ന് മയപ്പെടുത്തിയാൽ, ഫയുദ്ഹിനൂൻ, അവർക്കും മയപ്പെടുത്താം. ദുഹന് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എണ്ണയ്ക്കാണ് പറയാ, അറബിയിൽ ദുഹന് എന്ന് പറഞ്ഞാൽ എണ്ണയാണ്, എണ്ണ മയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കാര്യമാണ്. നീ നിന്റെ ദീൻ ഇത്ര കണിശതയോടുകൂടി കൊണ്ടുപോകാതെ കുറച്ചൊന്ന് മയപ്പെടുത്തിയാൽ ചില കാര്യങ്ങൾ അവർക്ക് നമ്മൾ എടുക്കുക, നമ്മൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെ സംസ്കാരങ്ങളുടെ കൈമാറ്റം എന്ന് ആളുകൾ ഇന്ന് വിശേഷിപ്പിക്കുന്ന കാര്യം, അത് നമുക്ക് കുറച്ച് അങ്ങോട്ട് കൊടുക്ക, കുറച്ച് ഇങ്ങോട്ട് കൊടുക്ക, നിന്റെ ആരാധ്യ വസ്തുക്കൾ ഞങ്ങൾ ആരാധിക്കുക, നീ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ആരാധിക്ക, നിന്റെ ആഘോഷങ്ങൾ ഞങ്ങൾ പങ്കെടുക്കുക, നീ ഞങ്ങളുടെ ആഘോഷങ്ങൾ പങ്കെടുക്ക, നമ്മൾ അങ്ങനെ ഒരു മിക്സായി ഒരു പരസ്പര കൈമാറ്റത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. മക്കയിലെ മുശ്രിക്കുകളിലെ നേതാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചു. അതിനെക്കുറിച്ചാണ് ഈ തന്ത്രം എത്ര കടുത്തതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അതിനെക്കുറിച്ച് പറഞ്ഞ ആയത്ത് നമ്മൾ കേട്ടാൽ മതി. അള്ളാഹു പറഞ്ഞു, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല, മുഹമ്മദ് നാം നിന്നെ ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ, ലഖദ് കിത്ത തർകനു ഇലൈഹിം ഷൈഅൻ ഖലീല, നീ അവരിലേക്ക് ചെറുതായി ചെറുതായി ചാഞ്ഞു പോകാനായിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുന്നിൽ അവരവതരിപ്പിച്ച ഈ തന്ത്രം ഇന്ന് മുസ്ലിമീങ്ങളിൽ വ്യാപകമായി വന്നിട്ടുള്ള പ്രശ്നങ്ങളിലൊന്നാണത്. ദീൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുക, അതുകൊണ്ടാണ് അവർക്കിടയിൽ ജാറങ്ങൾ കയറിപ്പറ്റിയത്. മരങ്ങളെ ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായത്, അല്ല കല്ലുകൾ ആരാധിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായത് മുസ്ലിമീങ്ങളാണ് എന്ന് പറയപ്പെടുന്ന ആളുകളിൽ. ഈ സംസ്കാരങ്ങളുടെ കൈമാറ്റം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാര്യം കൊണ്ടാണ് നമ്മുടെ റസൂൽ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രയാസങ്ങൾ അങ്ങേയറ്റം ഉണ്ടാകുമ്പോഴും ദീനിന്റെ കാര്യം ഇസ്ലാം അത് ഇസ്ലാമിക ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ ഒരു കണിശതയും ഇല്ലാതെ ഉറച്ചു നിന്നു. അതിലേക്ക് അന്യമതസ്ഥരുടെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ വിശ്വാസങ്ങളോ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിക്കലർത്താൻ സമ്മതിച്ചില്ല. അല്ലെ, അവർ പറഞ്ഞു ഒരു വർഷം നീ നിന്റെ ആരാധിച്ചു, ഒരു വർഷം ഞങ്ങളുടെ ആരാധിച്ചു. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്തുൽ ഇഖ്ലാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന, സൂറത്തുൽ കാഫിറൂൻ എന്ന പേരിൽ അറിയപ്പെടുന്ന രണ്ട് പേര് ആ സൂറത്തിലുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ കാഫിറൂൻ. ഈ രണ്ട് പേരുകളിലും അറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ മനോഹരമായ സൂറത്ത് അവതരിച്ചത്. അള്ളാഹു പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, മുഹമ്മദ് നീ അവരോട് പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, അല്ലയോ കാഫിറുകളെ, അല്ലയോ അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കാത്ത ആളുകളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുകയില്ല, ഒരിക്കലും ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല. ഈ കോലത്തിലാണ് നിങ്ങളെങ്കിൽ എന്റെ ദീനിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പറ്റില്ല. അള്ളാഹുവിന് പുറമെ നിങ്ങൾ മറ്റു പലതിനെയും ആരാധിക്കുന്ന അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളത് എങ്കിൽ നമുക്കും നിങ്ങൾക്കും ഒരേ ദീനിലാവാൻ പറ്റില്ല, നമ്മുടെ ദീൻ ഒരിക്കലും ലയിപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ആ സൂറത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പറഞ്ഞത്, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, അത് നിങ്ങളെടുത്തോ, എനിക്കത് വേണ്ടതില്ല, വലിയ ദീൻ, എനിക്ക് എന്റെ ദീനുണ്ട്. അല്ലെ, ഇന്ന് സുബ്ഹാനല്ലാഹ് വളരെയധികം ദുർവ്യാഖ്യാനിക്കപ്പെട്ട ആയത്തുകളിലൊന്നാണ് ഇത്. അല്ലെ, ഇന്ന് ചില ആളുകൾ പറയും ലക്കും ദീനുക്കും, നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുത്തോ, വലിയ ദീൻ, ഞാൻ എന്റെ ദീനായിട്ട് നടന്നുകൊണ്ട്, അതല്ല അതിന്റെ അർത്ഥം. അത് യഥാർത്ഥത്തിൽ അവരുടെ ദീനിനെ തള്ളി പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തുകൊണ്ടുള്ള വാക്കാണ്. ലക്കും ദീനുക്കും, നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുത്ത്, എനിക്ക് അതിന് ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. എനിക്ക് നിങ്ങളുടെ ദീൻ ആവശ്യമില്ല, എനിക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ആശയങ്ങൾ അതെനിക്ക് വേണ്ടതില്ല. അതുകൊണ്ടാണ് ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ മുഫസ്സിരീങ്ങളിൽ ചിലർ പറഞ്ഞത്, ലക്കും കുഫ്രുക്കും, നിങ്ങൾ നിങ്ങളുടെ കുഫ്ര് എടുത്തോളൂ, വലിയ ദീനിയൽ ഇസ്ലാം, എനിക്ക് എന്റെ ദീനായ ഇസ്ലാം ഉണ്ട്, എനിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഏതുപോലെ ഒരാൾ ഒരു കാര്യത്തിൽ തർക്കത്തിൽ, രണ്ടുപേര് ഒരു കാര്യം വേണോ വേണ്ട എന്നുള്ള തർക്കത്തിലായി വിചാരിക്കാം. അപ്പൊ ഒരുത്തൻ വില ഇല്ലാത്ത പോലെ നീനെടുത്തു, എനിക്ക് വേണ്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ ലക്കും ദീനുക്കും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ദീൻ എടുത്തോളൂ, അത് നിങ്ങൾ സ്വീകരിച്ചോളൂ, അത് നിങ്ങൾ കൊണ്ടെടുത്തോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീന്, ഞാൻ അതിനെ ബഹുമാനിച്ചോളാം എന്നൊന്നും അതിന്റെ അർത്ഥമില്ല. മറിച്ച് അത് നിങ്ങൾ എടുത്തോളൂ, എനിക്കത് വേണ്ടതില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതിനേറ്റവും വലിയ തെളിവാണ് ആ സൂറത്തിന്റെ ആരംഭം. അല്ലെ, വളരെ സ്നേഹത്തിൽ നിങ്ങൾ നിങ്ങളെ ദീൻ എടുത്തോളൂ എന്നാണ് പറഞ്ഞതെങ്കിൽ ആ ആയത്തിന്റെ സൂറത്തിന്റെ തുടക്കത്തിൽ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പറയേണ്ട ആവശ്യമില്ല, അല്ലയോ കാഫിറുകളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് തന്നെ. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള വാക്കല്ല, മറിച്ച് ശക്തമായ വാക്ക് പറഞ്ഞ സന്ദർഭമാണ്. ഇന്ന് സുബ്ഹാനല്ലാഹ് നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ നിന്ന് മാറ്റി വായിച്ചാൽ ഉണ്ടാകുന്ന അപകടം ഇത് നമുക്ക് മനസ്സിലാവും. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ മതേ എന്താ പറയാ, എല്ലാ മതങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാമെന്ന ചിന്തയുമായി വന്ന ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയേണ്ടി വന്ന സൂറത്താണ് ഈ സൂറത്ത്. അതാണ് ഇന്ന് ആളുകൾ മതങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ലയിക്കണം എന്ന് പറയാൻ തെളിവാക്കുന്നത്. ഖുർആൻ അതിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് മാറ്റി വായിക്കപ്പെട്ടാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. നമ്മുടെ ദീനിൽ നിന്ന് നമ്മെ അകറ്റുക എന്നത് മുശ്രിക്കുകൾ ആഗ്രഹിക്കുന്ന അവരുടെ പൊതുവായ ആഗ്രഹങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വദ്ദ കസീറു മിൻ അഹ്ലിൽ കിതാബി ലൗ യർദൂനകും മിൻ ബഅദി ഈമാനികും കുഫാറൻ ഹസദൻ മിൻ ഇൻദി അൻഫുസിഹിം. അമുസ്ലിമീങ്ങളിൽപ്പെട്ട, കുഫാറുകളിൽപ്പെട്ട ധാരാളം ആളുകൾ അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ മുസ്ലിമായതിന് ശേഷം അതിൽ നിന്ന് പുറത്തു പോവുകയും ഇസ്ലാമിനെ ഒഴിവാക്കുകയും അവരെ പോലെ കാഫിറുകളാവുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു ചിന്ത ഇസ്ലാമിനെ നശിപ്പിക്കാൻ, അതിൽ നിന്ന് നമ്മെ പുറത്തെത്തിക്കാൻ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ മുശ്രിക്കുകൾ ഉപയോഗിക്കുമെന്ന ചിന്തയും ബോധ്യവും ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ശരി, ഈ വഴികളെല്ലാം അവർ ശ്രമിച്ചു നോക്കി, ഒന്നും നടന്നില്ല. അങ്ങനെ മക്കയിലെ മുശ്രിക്കുകൾ അവരുടെ നേതാക്കന്മാർ ഒരുമിച്ചുകൂടി അവർക്കിടയിൽ ചർച്ച നടന്നു, എന്താണ് ഇനി ചെയ്യേണ്ടത്. അവർ പറഞ്ഞു, എല്ലാ കബീലകൾക്കും എല്ലാ ഗോത്രങ്ങൾക്കും നാം തീരുമാനമായി അറിയിക്കുക. എന്താണ് തീരുമാനം? ഇനി മുഹമ്മദിന്റെ ദീൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും പിൻപറ്റുന്നുണ്ടെങ്കിൽ അവനെ നിങ്ങൾ കഠിനമായി ഉപദ്രവിക്കുക. അതുമുതൽ മുസ്ലിമീങ്ങൾ ഉപദ്രവങ്ങളുടെ നീണ്ട നിര അനുഭവിക്കാൻ തുടങ്ങി. മക്കയിലെ മുശ്രിക്കുകൾ ഖുറൈശികൾ അവർ ഒരുമിച്ച് ചേരുകയും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കണം എന്ന തീരുമാനത്തിൽ എത്തിച്ചേരുകയും ചെയ്തു. അവരെല്ലാ കബീലകൾക്കും എല്ലാ ഗോത്രങ്ങൾക്കും ഈ തീരുമാനം അവർ അറിയിച്ചു. അതോടുകൂടി മുസ്ലിമീങ്ങൾ അവർ പ്രയാസങ്ങളുടെ ദിനങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. അതിനു മുൻപ് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു, അത് ഒന്നോ രണ്ടോ ആളുകൾ മൂന്നോ നാലോ ആളുകളിൽ ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ ഈ ഒരു തീരുമാനം വന്നതിന് ശേഷം മുസ്ലിമീങ്ങൾ വ്യാപകമായി ഉപദ്രവിക്കാൻ തുടങ്ങി. അൽ ഇമാം ഇബ്നു ഇസ്ഹാഖ് സീറയുടെ ഇമാമാണ് അദ്ദേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ വിഷയത്തിൽ ഇമാമാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, മക്കയിലെ എല്ലാ കബീലകളും അവരുടെ കൂട്ടത്തിലുള്ള മുസ്ലിമീങ്ങളെ തെരഞ്ഞുപിടിക്കാൻ തുടങ്ങി. ചില ആളുകൾ അവരെ തടവിലാക്കി, ചില ആളുകൾ തടവിലാക്കുകയും അവരെ മർദ്ദിക്കാൻ തുടങ്ങുകയും ചെയ്തു. ചില ആളുകളെ പട്ടിണിക്കിട്ടു, മറ്റു ചിലർക്ക് ദാഹം കഠിനമാകുന്നത് വരെ വെള്ളം കൊടുക്കാതെ പിടിച്ചു നിർത്തി. ചിലരെ മക്കയിലെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് കൊണ്ടുപോയി നിർത്തി. അനേകം പ്രയാസങ്ങൾ മുസ്ലിമീങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആ സന്ദർഭത്തിൽ ചില ആളുകൾ പ്രയാസങ്ങളുടെ കാഠിന്യം കാരണത്താൽ, ബുദ്ധിമുട്ടുകളുടെ കാഠിന്യം കാരണത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ആളുകളുണ്ട്. അവർ തിരിച്ച് അവരുടെ മതത്തിലേക്ക് തന്നെ പോയി. എന്നാൽ മറ്റു ചില ആളുകൾ അള്ളാഹുവിന്റെ സംരക്ഷണം കാരണത്താൽ അവർ ഇസ്ലാമിൽ തന്നെ ഉറച്ചു നിന്നു. എന്നാൽ നമ്മുടെ റസൂലായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടായിരുന്നു. അതോടൊപ്പം അള്ളാഹുവിന്റെ സംരക്ഷണം കഴിഞ്ഞാൽ മക്കയിലെ ഏറ്റവും വലിയ നേതാവായ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അവിടത്തേക്ക് വരുന്ന എല്ലാ ഉപദ്രവങ്ങളെയും തടുത്തുകൊണ്ട് മക്കയിലെ മുശ്രിക്കുകൾക്ക് മുന്നിൽ നിൽക്കുന്ന അവസ്ഥയും ഉണ്ടായി. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ അബൂ താലിബിന്റെ മരണം വരെ പ്രത്യേകിച്ച് റസൂലുള്ള ശക്തമായ ശാരീരിക ഉപദ്രവങ്ങൾ നേരിടേണ്ടി വന്നില്ല, തീർത്തുമില്ല എന്നല്ല, മറിച്ച് സഹാബികളിൽ ചിലർക്ക് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ അതുപോലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്നില്ല. ഒന്ന്, അവിടുന്ന് അവർക്കിടയിൽ കുറച്ച് സ്ഥാനമുള്ളയാളായിരുന്നു. രണ്ട്, അബൂ താലിബ് അദ്ദേഹത്തെ അവിടുത്തെ സംരക്ഷിച്ചിരുന്നു. ഇങ്ങനെ ധാരാളം കാരണങ്ങൾ ഉള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംരക്ഷിക്കപ്പെട്ടു. മക്കയിലെ ഈ കാലഘട്ടത്തിൽ പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും നേതൃത്വം നൽകിയ ചില ആളുകളുണ്ട്. അവരുടെ പേര് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട പേരുകളാണ്. അതിൽ ഒന്നാമത്തെയാൾ അബൂ ലഹബ്. ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഉപദ്രവിച്ചതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്നയാൾ അബൂ ലഹബ്. അതുകൊണ്ടാണ് അയാളുടെ കാര്യത്തിൽ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങിയത്, തബ്ബത് യദാ അബീ ലഹബ് വതബ് എന്ന് തുടങ്ങുന്ന സൂറത്ത് അവന്റെ കാര്യത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എളാപ്പയായിരുന്നു അയാൾ. അയാൾ ബദർ യുദ്ധത്തിന് ശേഷമാണ് മരിക്കുന്നത്. അങ്ങേയറ്റം ബുഗർദമായ അവസ്ഥയിലാണ് അബൂ ലഹബ് മരിച്ചുപോയത്. അതുപോലെ തന്നെ രണ്ട് അബൂ സുഫിയാനുമാർ, അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ് അതുപോലെ തന്നെ അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്, ഇവർ രണ്ടുപേരും മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ്. അബൂ സുഫിയാൻ ഇബ്നുൽ ഹാരിസ്, അബൂ സുഫിയാൻ ഇബ്നുൽ ഹർബ്, ഈ രണ്ടുപേരും പിന്നീട് മക്കം ഫത്ഹിന് ശേഷം ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നിരുന്ന ആളുകളാണ് ഈ രണ്ടുപേർ. അതുപോലെ തന്നെ ആദ്യ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങളെ ഉപദ്രവിച്ച ആളാണ്, അതിൽ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പലരെയും ശക്തമായി ഉപദ്രവിച്ചിരുന്നു. ചില സ്ത്രീകളെ, ഇസ്ലാം സ്വീകരിച്ച സ്ത്രീകളെ മടുക്കുവോളം അദ്ദേഹം തല്ലാറുണ്ടായിരുന്നു. അടിച്ച് അടിച്ച് അദ്ദേഹത്തിന് മടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അടി നിർത്തും, അതും സ്ത്രീകളെ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച ആളുകളെ ഉപദ്രവിച്ച കൂട്ടത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്നയാളാണ്. അദ്ദേഹം പിന്നീട് മുസ്ലിമായ കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. അതുപോലെ തന്നെ റബിയയുടെ രണ്ട് മക്കൾ ഉത്ബയും ഷൈബയും, ഉത്ബത്തു ഇബ്നു റബിയ, ഷൈബത്തു ഇബ്നു റബിയ, ഈ രണ്ടാളുകളും ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ പഠിച്ചു വെക്കണം. കാരണം ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യത്തിൽ മുസ്ലിമികളെ ഉപദ്രവിച്ചതിൽ നേതൃനിരയിൽ നിന്നിരുന്ന ആൾക്കാരാണ് അവർ. ഇസ്ലാമിന്റെ നേതൃനിരയിൽ സഹാബികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റും ഉണ്ടായിരുന്നെങ്കിൽ മുശ്രിക്കുകളുടെ നേതൃനിരയിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവർ. അതുപോലെ തന്നെ ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്നറിയപ്പെട്ട അബൂജഹൽ,